السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب
അനുഗ്രഹത്താൽ അടുത്ത ജുമുഅ ദിവസം ഇൻഷാ അല്ലാ ബ്രിട്ടൻ അഹമ്മദിയ ജമാഅത്തിന്റെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ലാ ഹിജ്റത്ത് ചെയ്ത് ഇവിടെ വന്നത് മുതൽ 24 വർഷമായി യു കെ ജൽസ സാലാന അഖില ലോക ജൽസ സാലാനയായി മാറിയിരിക്കുകയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഞാനിതിനു മുമ്പേയും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഖിലാഫത്ത് ഇവിടെ നിലനിൽക്കുവോളം ഈ ജൽസ സാലാനയും അഖില ലോക ജൽസയായി നിലകൊള്ളുന്നതായിരിക്കും. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ലാ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ജൽസ സാലാനയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ രാജ്യത്തെ ജമാഅത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് പരിശീലനം നൽകുന്നതിനും ജമാഅത്തിന്റെ പാരമ്പര്യം ശരിയായ നിലയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും ജൽസയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനം ശരിയായ നിലയിൽ നടത്തുന്നതിനും പല ഘട്ടങ്ങളിലും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നേരിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്തതിനോടൊപ്പം വർഷങ്ങളായി ജൽസയ്ക്ക് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യുകയും ജമാഅത്തിന്റെ പാരമ്പര്യം നല്ലവണ്ണം മനസ്സിലാക്കുകയും ചെയ്ത പരിചയസമ്പന്നരായ പഴയ ഉദ്യോഗസ്ഥന്മാരെ റബവാ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചു വരുത്തുകയും അവരുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കുറച്ചു വർഷം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യു കെയിലെ ജമാഅത്ത് ഇക്കാര്യത്തിൽ പരിചയ സമ്പന്നരായി തീർന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ലക്ഷക്കണക്കിന് അതിഥികൾ വന്നാലും പരിഭ്രമമൊന്നും കൂടാതെയും പോരായ്മകളൊന്നുമില്ലാതെയും ഇവർക്ക് ജൽസയുടെ ഏർപ്പാടുകൾ ദൈവാനുഗ്രഹത്താൽ നല്ല നിലയിൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്, പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ മാറി ജൽസ സാലാന ഇൻഷാ അള്ളാ വീണ്ടും അവിടെ നടക്കുന്നതാണ്. അപ്പോൾ 1983 നടന്ന അവസാനത്തെ ജൽസയിൽ സജീവമായിരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രായാധിക്യം കാരണത്താൽ ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നല്ല, ചിലർ മരിച്ചുപോയിട്ടുമുണ്ട്. പുതിയ തലമുറയാണെങ്കിൽ ദീർഘകാലമായി ജൽസ നടക്കാത്ത കാരണത്താൽ ഡ്യൂട്ടികൾ ചെയ്ത് ശീലമില്ലാത്തവരുമാണ്. ഇത്തരം സാഹചര്യത്തിൽ ജൽസയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുമെന്നുള്ള ചിന്ത സ്വാഭാവികമാണ്. പക്ഷേ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിനോടുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റവും അഹമ്മദികളുടെ ആത്മാർപ്പണ ബോധവും ഈമാന്റെ ആവേശവും കാണുമ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹു തന്നെ ഈ ആശങ്ക അകറ്റുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് സമാധാനിക്കാം. നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വസിക്കുന്ന അഹമ്മദികളോട് പ്രാർത്ഥനയ്ക്കായി ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹു പാകിസ്ഥാനിലും ജൽസ സംഘടിപ്പിക്കുവാനുള്ള അവസരം സൃഷ്ടിക്കുമാറാകട്ടെ. ജൽസ നടത്താനുള്ള തടസ്സങ്ങളെല്ലാം അകലുമാറാകട്ടെ. മാനുഷികമായ ബലഹീനത കൊണ്ടാണ് നാം ആശങ്കപ്പെടുന്നത്, ഇതും അള്ളാഹു അകറ്റുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കു വേണ്ടി പറയണമെന്ന് പെട്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഇടയ്ക്ക് പറഞ്ഞത്. ജൽസ സാലാനയ്ക്ക് മുമ്പേയുള്ള വെള്ളിയാഴ്ചത്തെ ഖുത്ബയാണിത്. ഇതിൽ പൊതുവെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ചുമതലകളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് പതിവ്. ഞാൻ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ യു കെ ജമാഅത്തിന്റെ ജൽസ സാലാനയുടെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും യുവാക്കളും ഒക്കെ അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തങ്ങളുടെ പ്രവൃത്തികൾ നല്ലവണ്ണം മനസ്സിലാക്കുന്നവരാണ്. വളരെ നല്ല നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിവുള്ളവരാണ്. എങ്കിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന കൽപ്പനയുള്ളതുകൊണ്ട് പഴയ ഉദ്യോഗസ്ഥന്മാരും പുതിയതായി രംഗത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരും തങ്ങളെ മാനസികമായി തയ്യാറാക്കുന്നതിനും തങ്ങളിൽ നിന്ന് എല്ലാത്തരം ബലഹീനതയും അകറ്റാൻ ശ്രമിക്കുന്നതിനും വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. ഇതു മുഖേന ആതിഥേയത്വം സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും സജീവമാകും. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യജമാനനെ പിൻപറ്റിക്കൊണ്ട് കാഴ്ചവെച്ച മാതൃകയും നമ്മുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതിലൂടെയും നമുക്ക് മാർഗദർശനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനാലാണ് നിങ്ങളെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അതിഥികളെ സൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ അതിഥികൾക്ക് ആതിഥ്യം അരുളിയതിനെ സംബന്ധിച്ച് നമ്മുടെ ദൂതന്മാർ ഇബ്രാഹീമിന്റെ അടുക്കൽ സുവിശേഷവുമായി വന്നു. അവർ സലാം പറഞ്ഞു, അദ്ദേഹവും സലാം പറഞ്ഞു. അപ്പോൾ അധികം താമസിയാതെ അവരുടെ അടുക്കൽ പൊരിച്ച് പാകപ്പെടുത്തിയ ഒരു കാളക്കിടാവിനെ അദ്ദേഹം കൊണ്ടുവന്നു. ഇതാണ് അതിഥി സൽക്കാരം. അല്ലാതെ അതിഥി വന്നതോടെ എന്തോ മുസീബത്ത് വന്നിരിക്കുന്നു എന്ന് തോന്നും വിധം പ്രവർത്തിക്കലല്ല. അതിഥികൾ അറിയാത്ത വിധം അവരുടെ സൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതാണ്. ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല സൗകര്യവും അതിഥികൾക്ക് സമർപ്പിക്കേണ്ടതാണ്. എത്രമാത്രം നല്ല നിലയിൽ താമസ സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതിഥികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഈ വചനത്തിൽ നിന്ന് ഒന്നോ രണ്ടോ അതിഥികൾ വന്നാൽ ആവശ്യത്തിലധികം ഭക്ഷണം തയ്യാറാക്കാം എന്ന് കരുതരുത്. കാളക്കുട്ടിയെ അറുക്കാതെ ആതിഥ്യം ശരിയാവുകയില്ല എന്നും ധരിക്കരുത്. കൂടുതൽ ചെലവഴിക്കേണ്ടതാണ് എന്നും വിചാരിക്കരുത്. അക്കാലത്ത് അവർ കന്നുകാലികളെ പോറ്റി വളർത്തുന്നവരായിരുന്നു. ചന്തയിൽ പോകാനും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി വരാനും അന്ന് ചന്തകളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നത് കന്നുകാലികളാണ്. അതുമാത്രമേ അപ്പോൾ പെട്ടെന്ന് അവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. ഭക്ഷണം കഴിക്കുമോ എന്ന് അതിഥികളോട് ചോദിക്കാതെ അതിഥി സൽക്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്യുക എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിഥികൾക്ക് പാല് കൊടുത്ത് സ്വീകരിച്ച ജീവിത മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. കാരയ്ക്ക് കിട്ടിയാൽ അതും കൊടുത്തിരുന്നു. മാംസമോ മറ്റുവല്ല ഭക്ഷണമോ ലഭിച്ചാൽ അതും അതിഥികൾക്ക് കൊടുത്തു. അള്ളാഹു കൽപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിക രീതി എന്ന് പറയുന്നത് സന്തോഷത്തോടെ ആതിഥ്യം നൽകുക എന്നതാണ്. തന്റെ വരവ് ആതിഥേയന് ഭാരമായി തീർന്നു എന്നുള്ള തോന്നൽ അതിഥിക്കുണ്ടാകാൻ ഇടം നൽകരുത്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അതിഥികൾക്ക് തോന്നിയത് ഭക്ഷണത്തിലേക്ക് തങ്ങളുടെ കൈകൾ കൊണ്ടുപോകാത്തത് കാരണം ഇബ്രാഹിമിന് വിഷമമുണ്ടാകുന്നുണ്ട് എന്നാണ്. അത് എന്തുകൊണ്ടായിരുന്നുവെന്ന് പിന്നീട് അവർ തങ്ങൾ ലൂത്തിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇസ്ലാമിക സ്വഭാവം ഓരോ മുസ്ലിമും സ്വായത്തമാക്കേണ്ടത് നിർബന്ധമാണ്. വിവിധ രീതിയിൽ മറ്റു സ്ഥലങ്ങളിലും അള്ളാഹു ഖുർആനിൽ ഇത് സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നു. ഈ പാഠം ഓരോ അഹമ്മദിയും പ്രത്യേകമായ നിലയിൽ ഓർമ്മ വെക്കേണ്ടതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഹജറത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികളായി വരുന്നവരെ എത്രത്തോളം നാം ഗമനിക്കേണ്ടതാണെന്ന ബോധം നമുക്കുണ്ടാവും. ഹജറത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ബൈഅത്ത് ചെയ്ത ഓരോ അഹമ്മദിക്കും ഈ കാര്യത്തെ സംബന്ധിച്ച് സ്വയം വിലയിരുത്താൻ കഴിയും. ആരോടാണോ നമുക്ക് സ്നേഹമുള്ളത്, അദ്ദേഹവുമായി ബന്ധം വെക്കുന്നവർ സകല വസ്തുക്കളെക്കാളും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട ആളുടെ അതിഥികളാണ് വരുന്നത്, അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് എപ്പോഴും നാം ഓർക്കണം. നാം ഈ ഉദ്ദേശത്തോടുകൂടി അവരെ സേവിക്കേണ്ടതാണ്. ഈ വികാരത്തോടെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അതിഥികളെ സേവിക്കുകയാണെങ്കിൽ ആ സേവനത്തിന്റെ രുചി തന്നെ ഒന്ന് വേറെയായിരിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അതിഥികളായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ജമാഅത്തിന്റെ ഏർപ്പാടനുസരിച്ച് ജൽസയിൽ പങ്കെടുക്കാൻ വരുന്ന അതിഥികളായിരുന്നാലും വേണ്ടില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ജൽസാ സാലാനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ആരെയൊക്കെയാണോ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവരൊക്കെ പരമാവധി അത് നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായി വിദേശത്ത് വന്ന ചിലർ എന്നെ കാണുകയുണ്ടായി. അവർക്കിവിടെ ബന്ധുക്കൾ ആരുമില്ല. ജൽസസാലാനയിൽ പങ്കെടുക്കാനും ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്താനും വേണ്ടി മാത്രമാണ് അവരുടെ വന്നിട്ടുള്ളത്. ഭാഷയും അവർക്ക് പ്രശ്നമാണ്. ഗ്രാമീണ ചുറ്റുപാടിൽ കഴിയുന്ന സാധാരണക്കാരാണ് അവരിൽ പലരും. പക്ഷേ ആത്മാർത്ഥതയുള്ളവരാണ്. അവരെ സേവിക്കുന്നതിൽ ഒരു കുറവും ഒരു ഉദ്യോഗസ്ഥനും വരുത്താൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതുതന്നെയാണ് നബിമാരുടെ നടപടിക്രമം, ഇതുതന്നെയാണ് ഇസ്ലാമിക രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും ഇതുതന്നെ. ദൈവിക ജമാഅത്തിൽ ചേർന്നിരിക്കുന്നു എന്ന് വാദിക്കുന്നവർ തങ്ങളുടെ സ്വഭാവത്തിന്റെ മാതൃക കാണിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അഹമ്മദികളായ നമ്മൾ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബൈഅത്ത് ചെയ്തതിന് ശേഷം ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയാണ് വേണ്ടത്. ഒന്നാമതായി നമ്മളിൽ നിന്നാണ് ഈ സ്വഭാവം പ്രകടമാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിഥികളെ ആദരിക്കുന്നത് വിശ്വാസത്തിന്റെ ലക്ഷണമാണെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹസരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ അള്ളാഹുലും പുനരുത്ഥാന നാളിലും വിശ്വസിക്കുന്നത് അവൻ നല്ല കാര്യം പറയുകയോ മൗനം പാലിക്കുകയോ ചെയ്തുകൊള്ളട്ടെ. ആരാണോ അള്ളാഹുലും പുനരുത്ഥാന നാളിലും വിശ്വസിക്കുന്നത് അവൻ അവന്റെ അയൽവാസിയെ ആദരിക്കേണ്ടതാണ്. ആരാണോ അള്ളാഹുലും പുനരുത്ഥാന നാളിലും വിശ്വസിക്കുന്നത് അവൻ തന്റെ അതിഥിയെ ആദരിക്കേണ്ടതാണ്. അതിഥിയെ ആദരിക്കൽ തനിക്കിഷ്ടപ്പെട്ടവരുമായോ തന്റെ കുടുംബാംഗങ്ങളുമായോ അടുത്ത ആളുകളുമായോ മാത്രം ബന്ധപ്പെട്ടതല്ല, നേരെ മറിച്ച് ഓരോ അതിഥിക്കും അവന്റെ ജാതിയോ മതമോ ബന്ധുത്വമോ ഒന്നും നോക്കാതെ സൽക്കാരം നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ യാത്രക്കാരുടെ അവകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിഥി സൽക്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നടപടിക്രമം എന്തായിരുന്നു? ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് നിവേദനം ചെയ്യുന്നു, അവിശ്വാസിയായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അതിഥിയായി വന്നു. ഹസ്രത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാടിനെ കടന്ന് പാൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് അയാൾക്ക് കൊടുത്തു, അയാൾ അത് കുടിച്ചു. അങ്ങനെ 7 ആടുകളുടെ പാൽ അയാൾ കുടിച്ചു തീർത്തു. അടുത്ത ദിവസം അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി ഒരാടിനെ കറന്ന് പാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ അത് കുടിച്ചു. രണ്ടാമത്തെ ആടിനെ കറന്ന് പാൽ കൊണ്ടുവന്നപ്പോൾ അത് മുഴുവനും കുടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി ഒരു വയറുകൊണ്ടാണ് തിന്നുന്നത്, സത്യനിഷേധി 7 വയറുകൊണ്ടും. കഴിക്കുന്നതിനുള്ള ഉദാഹരണം മാത്രമാണ് നാം ഇങ്ങനെ പറയുന്നത്, പക്ഷേ അതിഥി സൽക്കാരം അതിഥിക്ക് തിന്നാവുന്നത്ര നൽകുക എന്നാണ്. ബുദ്ധിമുട്ടൊന്നും പ്രകടിപ്പിക്കാതെ ആയിരിക്കണം അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാവഭേദവും കൂടാതെ ഒരാടിനെ കറന്ന് പാൽ കൊണ്ടുവന്നു. അങ്ങനെ 7 ആടിനെ കറന്നെടുത്ത പാൽ അതിഥിക്ക് കൊടുത്തു. അതിഥി നാണക്കേടുണ്ടാകുന്നതോ വെറുപ്പുണ്ടാക്കുന്നതോ ആയ ഒരു ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചില്ല. അതിഥിക്ക് നാണക്കേടുണ്ടാക്കുന്നതോ വെറുപ്പുണ്ടാക്കുന്നതോ ആയ ഒരു ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചില്ല. താൽക്കാലികമായ അതിഥി സൽക്കാരം മാത്രമല്ല, സ്ഥിരമായ അതിഥി സൽക്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി സൽക്കാരത്തിൽ നിന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം ഫലമെടുത്ത അതിഥികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അഭിനയവും അതിലുണ്ടായിരുന്നില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യിച്ചു, വമാ അന മിനൽ മുത്തക്കല്ലിഫീൻ, ഞാൻ അഭിനയിക്കുന്നതിൽ പെട്ടവനല്ല. എന്തൊന്നാണോ കിട്ടിയിരിക്കുന്നത് അത് അതിഥിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമായിരുന്നു. നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതൊക്കെ അവിടുന്ന് ചെയ്തു കൊടുത്തിരുന്നു. ഹദരത്ത് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹുവിന് നിവേദനം ചെയ്യുന്നു, ഞാനും എന്റെ രണ്ട് കൂട്ടുകാരും അവരുടെ കഠിനാധ്വാനം അവരുടെ ഗ്രഹണശക്തിയെയും കാഴ്ചശക്തിയെയും ബാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ അടുക്കൽ വന്നു. എന്നാൽ അവരിൽ ആരും ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ മൂന്ന് ആടുകൾ ഉണ്ടായിരുന്നു. അവയുടെ പാൽ കറന്നെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓഹരി കുടിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഹിതം ആ മഹാത്മാവിന്റെ അടുക്കൽ കൊണ്ടു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഞങ്ങളുടെ അടുക്കൽ വരും, സലാം പറയും. ഉറങ്ങുന്നയാൾക്ക് ശല്യമുണ്ടാകാത്ത വിധമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുക. ഉണർന്നിരിക്കുന്നവർ മാത്രമേ അത് കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകും, സുബഹി നമസ്കരിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുടിക്കാനായി ഞങ്ങൾ പാൽ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഫൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കും. ആ അതിഥികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്റെ ദീർഘകാല അതിഥികളാണെന്നും മടിയൊന്നും കൂടാതെ ഈ ആടുകളുടെ പാൽ കറന്നു കുടിച്ചുകൊള്ളുക എന്നുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ആ മഹാത്മാവിന്റെ അതിഥിസൽക്കാരത്തിൽ ഒരു കൃത്രിമവും ഉണ്ടായിരുന്നില്ല. എന്തെന്നാണോ കൈവശമുണ്ടായിരുന്നത് അതുകൊണ്ട് അതിഥിസൽക്കാരം നടത്തും. ഹദരത്ത് മുഗീറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിന്റെ കൈപ്പലക മുറിച്ചു തിന്നുകയായിരുന്നു. പിന്നീട് എനിക്കതിൽ നിന്ന് മുറിച്ചു തരികയും ഞാനും അത് തിന്നുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും കാണാൻ വന്നാൽ അവരെയും ഭക്ഷണത്തിനായി ക്ഷണിക്കുമായിരുന്നു. മക്ക വിജയമുണ്ടായ അവസരത്തിൽ വലിയ വലിയ സംഘങ്ങൾ നബിയുടെ അടുക്കൽ വരാൻ തുടങ്ങി. നബി സ്വയം അവരെ സ്വാഗതം ചെയ്യുകയും അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണത്തിനും താമസത്തിനുമുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. വിവിധ സ്വഹാബിമാർക്ക് അതിഥികളെ വീതിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിഥികളോട്, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളോട് ആതിഥ്യമര്യാദ കാണിച്ചുവോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുമുണ്ടായിരുന്നു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥികളോടുള്ള പെരുമാറ്റം. ആ മഹാത്മാവ് ഏതെങ്കിലും അതിഥി വന്നാൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുന്നത് സ്വന്തം വീട്ടിലെ ആയിരുന്നു. ആ അതിഥിക്ക് നല്ല നിലയിൽ ആതിഥ്യം നൽകാൻ സാധിക്കുമോ എന്ന് തിരക്കുമായിരുന്നു. ഒന്നും ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ ആ അതിഥിയെ ആരാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് സഹാബിമാരോട് ചോദിക്കുകയുള്ളൂ. ഇത്തരമൊരു സംഭവമുണ്ട്. ഒരു അതിഥി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ അവസ്ഥ ചോദിച്ചറിഞ്ഞു. അവിടെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ അതിഥിയെ താൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഒരു അൻസാരി സഹാബി പറഞ്ഞു. ഈ സംഭവത്തിലും അതിഥിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെയും അവരോടുള്ള ആദരവിന്റെയും അത്ഭുതകരമായൊരു മിന്നലാട്ടം കാണാം. അങ്ങനെ അദ്ദേഹം തന്റെ അതിഥിയെയും കൂട്ടി വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്കായി ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ ഭാര്യയോട് പറഞ്ഞു. കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന്റെ സാധനമല്ലാതെ ഒന്നുമില്ലെന്ന് ഭാര്യ അറിയിച്ചു. ഭക്ഷണം തയ്യാറാക്കാനും കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് ഉറക്കാനും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്ഷണം തയ്യാറാക്കി. കുട്ടികൾക്ക് ഒന്നും നൽകാതെ ഉറക്കുകയും ചെയ്തു. പിന്നീട് വിളക്കിന്റെ തിരി നീട്ടാൻ പോകുന്നു എന്ന് തോന്നും വിധം എഴുന്നേറ്റ് അത് അണച്ചു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഇരുട്ടത്ത് അതിഥിയോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് തോന്നും വിധം ഭാര്യയും ഭർത്താവും ചവയ്ക്കുന്ന ശബ്ദമുണ്ടാക്കി. അതിഥി വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. അതിഥി വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും ആതിഥേയർ വിശപ്പോടെ ഉറങ്ങുകയും ചെയ്തു. രാവിലെ ഈ അൻസാരി സഹാബി നബിയുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രിയിലെ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് അല്ലാഹുവും ചിരിച്ചുപോയി. അപ്പോൾ ഈ ഖുർആനിക വചനമിറങ്ങി, അവർ സ്വയം ആവശ്യക്കാരായിരിക്കെ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു. സ്വേച്ഛയുടെ പിശുക്കിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ് വിജയം കരസ്ഥമാക്കുന്നവർ. നോക്കുക, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അതിഥിസൽക്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. ആ അൻസാരി സ്വഹാബിയുടെ വേറിട്ട ആതിഥ്യം കാരണത്താൽ അള്ളാഹു അരിഷിൽ സന്തോഷിക്കുകയായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകി. അതായത്, എ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെല്ലാം രീതിയിൽ ത്യാഗത്തിന് സന്നദ്ധരായിട്ടുള്ളവരെയാണ് ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളത്? അവർ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ് ത്യാഗം ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറഞ്ഞു, നിന്റെ അതിഥിക്ക് നിന്നിൽ അവകാശമുണ്ട്. അതിഥിയുടെ അവകാശത്തെ എപ്പോഴും നാം മുന്നിൽ കാണേണ്ടതാണ്. ഹസരത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷണം സ്വീകരിച്ച് ആത്മീയ ഭക്ഷണത്തളിക കരസ്ഥമാക്കാനാണ് അതിഥികൾ ഇവിടെ വരുന്നത്. പാകിസ്ഥാനിൽ ജൽസയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭൗതിക ഭരണകൂടം നമ്മെ മഹത്തായ ഒരു അനുഗ്രഹത്തിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെ നിന്നാണോ ഈ അനുഗ്രഹം ലഭിക്കുന്നത് അത് തേടിക്കൊണ്ടാണ് പണം ചെലവഴിച്ച് ദൂരെ ദൂരെ നിന്ന് അവരിവിടെ എത്തുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും ജൽസയിൽ പങ്കെടുക്കുന്നവർക്കായി ഹസരത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയിൽ ഭാഗഭാക്കാകാൻ വരേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ നിഷ്കളങ്കരായ പലരും ഇവിടെ വരുന്നു. ഭൗതികമായ നേട്ടമുണ്ടാക്കാനല്ല അവർ ഇവിടെ വരുന്നത്. അവരുടെ ബന്ധുക്കൾ ആരും ഇവിടെയില്ല. വ്യക്തിപരമായൊരു നേട്ടവും അവർ ആഗ്രഹിക്കുന്നില്ല. ജൽസയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം കുറച്ചു ദിവസത്തിനായി വരുന്നവരാണവർ. ജൽസയ്ക്ക് ശേഷം അവർ തിരിച്ചു പോകും. അവരിൽ ചില സ്ത്രീകളും പുരുഷന്മാരും എന്നെ കണ്ടിരുന്നു. കഴിഞ്ഞ കുറേ വർഷമായി വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നുവെന്നും പക്ഷേ കിട്ടിയില്ലെന്നും ഇപ്രാവശ്യം അള്ളാഹു അനുഗ്രഹിച്ചുവെന്നും അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും അവർ പറഞ്ഞു. അവർ വന്നു കാണുമ്പോൾ അങ്ങേയറ്റം വികാരനിർഭരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ചിലർ കരഞ്ഞുകൊണ്ട് ഏങ്ങുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയുടെയും കൂറിന്റെയും പ്രകടമാണ് കാണുന്നത്. അവരാണ് അള്ളാഹുവിന് വേണ്ടി ഇവിടെ എത്തുന്ന അതിഥികൾ. അവരെ സൽക്കരിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സന്തോഷിക്കും. അതുകൊണ്ട് ജൽസ ഉദ്യോഗസ്ഥന്മാർ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാനുള്ള അവസരം നൽകിയിരിക്കുന്നുവെന്ന് ഓർത്ത് സന്തോഷിക്കേണ്ടതാണ്. പ്രതിഫലം പറ്റാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. ഇതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഒരു അതിഥിയെയും അവരുടെ ബാഹ്യമായ നില കണ്ടുകൊണ്ടാകരുത് ആദരിക്കുന്നത്. ആരുടെയും ലാളിത്യവും നോക്കരുത്, മറിച്ച് ജൽസ കേൾക്കാൻ വന്നിരിക്കുന്ന അവരുടെ ആത്മാർത്ഥതയിലേക്ക് നിങ്ങൾ നോക്കുക. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ യജമാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് എന്തു മാതൃകയാണ് സ്ഥാപിച്ചത്? ഒരിക്കൽ തന്നെ കാണാൻ വന്ന സയ്യിദ് ഹബീബുല്ലാ സാഹിബിനോട് പറഞ്ഞു, ഇന്ന് എന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു, എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ താങ്കൾ വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിഥിക്ക് എന്നിൽ അവകാശമുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഈ അവകാശം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബുദ്ധിമുട്ടി പുറത്തു വന്നത്. ആ മഹാത്മാവ് തന്റെ ആരോഗ്യത്തെ നോക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിഥിക്ക് നിന്നിൽ അവകാശമുണ്ടെന്ന ഉപദേശത്തിനാണ് മുൻഗണന നൽകിയത്. അത് നിറവേറ്റാൻ വേണ്ടി മാത്രം അദ്ദേഹം വെളിയിൽ വന്നു. ആസാമിലെ മണിപ്പൂരിൽ നിന്ന് കാദ്യാനിൽ വന്ന രണ്ടുപേരുടെ സംഭവം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതിഥി മന്ദിരത്തിലെ ജോലിക്കാരോട് കുതിരവണ്ടിയിൽ വന്ന അവർ തങ്ങളുടെ സാധനങ്ങൾ ഇറക്കി വെക്കാൻ പറഞ്ഞു, കട്ടിൽ വിരിച്ചു കൊടുക്കാനും പറഞ്ഞു. എന്നാൽ ലങ്കർഖാനയിലെ ജോലിക്കാർ കട്ടിലൊക്കെ കിട്ടും, പക്ഷെ സാധനങ്ങൾ സ്വയം ഇറക്കിക്കൊള്ളാൻ അവരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതേ കുതിരവണ്ടിയിൽ തന്നെ തിരിച്ചുപോയി. ഹസരത്ത് മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇക്കാര്യം മൗലി അബ്ദുൽ കരീം സാഹിബിനോട് പറഞ്ഞപ്പോൾ അവർ പോയിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള ക്ഷിപ്രകാരികളെ പിടിച്ചു നിർത്തേണ്ട കാര്യമെന്തെന്ന് ചോദിച്ചു. പക്ഷേ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംഭവം അറിഞ്ഞപ്പോൾ ചെരുപ്പിടുന്നത് പോലും പ്രയാസകരമായ അത്ര വേഗത്തിൽ അവരുടെ പിന്നാലെ പോയി. കുറച്ച് ഖാദിയങ്ങളും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. പുഴയുടെ അടുത്തെത്തിയപ്പോഴാണ് അവരുടെ കുതിരവണ്ടി ഞങ്ങൾ കണ്ടത്. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവർ കണ്ടു. അവർ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കാദിയാനിലേക്ക് വരണമെന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് നിർബന്ധിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ച് കാദിയാനിലെത്തി. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കിടക്കയും മറ്റും ഇറക്കി വെക്കുന്നതിനായി മുന്നോട്ടാഞ്ഞപ്പോൾ ഖാദിയങ്ങൾ പെട്ടെന്ന് അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് താഴെ വെച്ചു. താമസിക്കാൻ ഏർപ്പാടുകൾ ചെയ്തു. അവർക്കായി രണ്ട് കട്ടിൽ കൊണ്ടുവരാൻ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതിലവർക്ക് കിടക്ക വിരിച്ചു കൊടുത്തു. എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അവരുടെ മുഖ്യ ഭക്ഷണം ചോറായിരുന്നു. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അത് തയ്യാറായി വരുന്നവരെ അവരുടെ അടുത്ത് തന്നെ ഇരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിലെല്ലാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിത്യവും ഒരു മണിക്കൂർ അവരുടെ അടുക്കൽ പോയിരിക്കുമായിരുന്നു. അവിടെ ചെറിയ മജ്ലിസ് സംഘടിച്ചിരുന്നു. അതിൽ ഹുസൂറിന്റെ ഉപദേശങ്ങളും ഉണ്ടായിരുന്നു. അവർ തിരിച്ചു പോകുന്ന ദിവസം രാവിലെയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് ഗ്ലാസ് പാൽ വാങ്ങി അവരെ കുടിപ്പിച്ചു. പിന്നീട് പുഴ വരെ അവരെ അനുഗമിക്കുകയും ചെയ്തു. അവരെ തിരിച്ചു കൊണ്ടുവന്നതോടെ തന്റെ കടമ നിറവേറ്റിയെന്ന് കരുതിയില്ല, മറിച്ച് എത്ര ദിവസം താമസിച്ചുവോ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും ഓരോ ദിവസവും ഒരു മണിക്കൂർ നേരം അവരുടെ അടുത്ത് കഴിച്ചുകൂട്ടുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു. ഇതായിരുന്നു മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൽക്കാര രീതി. ഹദരത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, 1901 ഞാൻ ഹിജ്റത്ത് ചെയ്ത് കാദിയാനിൽ വന്നപ്പോൾ എന്റെ ഭാര്യ മക്കളോടൊപ്പം താമസിക്കാൻ എനിക്ക് സൗകര്യം തന്നത് ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ വീട്ടിന്റെ മുകൾ ഭാഗത്തായിരുന്നു. ഒരു സംഭവം അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിന് വളരെ അടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന മുറി. അവിടുത്തെ ശബ്ദം ആ മുറിയിൽ കേൾക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഒരുപാട് അതിഥികൾ വന്നു. വീടുകളെല്ലാം അതിഥികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ ആദരിക്കേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ച് തന്റെ ഭാര്യയെ പക്ഷികളുടെ ഒരു സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. അതെനിക്ക് നല്ലവണ്ണം കേൾക്കാമായിരുന്നു. ഒരിക്കൽ ഒരു യാത്രക്കാരൻ വനത്തിൽപ്പെട്ടു. ഇരുട്ടുള്ള രാത്രിയായിരുന്നു അത്. അടുത്തു ജനവാസമുള്ള ഒരു സ്ഥലവും അയാൾ കണ്ടില്ല. ആ പാവം രാത്രി കഴിച്ചു കൂട്ടാൻ ഒരു മരത്തിന്റെ കീഴേ ഇരുന്നു. ആ മരച്ചില്ലയിൽ ഒരു പക്ഷിക്കൂടുണ്ടായിരുന്നു. പക്ഷി ഇണപ്പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ, നമ്മുടെ കൂടിന്റെ കീഴെ ഒരു യാത്രക്കാരൻ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ഇന്ന് രാത്രി നമ്മുടെ അതിഥിയാണ്. അദ്ദേഹത്തെ സൽക്കരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇണപ്പക്ഷിയും അഭിപ്രായത്തോട് യോജിച്ചു. രണ്ടുപേരും ചേർന്ന് ആലോചിച്ചു, തണുപ്പുള്ള രാത്രിയാണ്, നമ്മുടെ അതിഥിക്ക് ചൂട് പകരാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? കൂട് പൊളിച്ച് താഴേക്കിടാമെന്നും അത് കത്തിച്ച് അയാൾ ചൂട് കാഞ്ഞുകൊള്ളുമെന്നും അവർ തീരുമാനിച്ചു. അവർ അങ്ങനെ ചെയ്തു. യാത്രക്കാരൻ അതെല്ലാം എടുത്ത് കത്തിച്ച് തീ കായാൻ തുടങ്ങി. പിന്നീട് ആ പക്ഷികൾ ഇനി എന്താണ് നമുക്ക് നമ്മുടെ അതിഥിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നാലോചിച്ചു. അദ്ദേഹത്തിന് വിശപ്പകറ്റാൻ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യണം. തങ്ങളുടെ കയ്യിൽ അതിനൊന്നുമില്ല. അവസാനം സ്വയം ആ തീയിൽ ചാടാമെന്നും അപ്പോൾ തങ്ങളുടെ അതിഥി തങ്ങളെ ചുട്ടു തിന്നുകൊള്ളുമെന്നും കരുതി ആ പക്ഷികൾ തീയിലേക്ക് ചാടി. അതിഥി അവയെ ചുട്ടു തിന്നുകയും ചെയ്തു. ഈ കഥ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അമ്മാജാനെ കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ത്യാഗത്തിന്റെ ഈ നിലയാണ് അതിഥി സൽക്കാരത്തിനുണ്ടാകേണ്ടത്. ഈ കഥയിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ത്യാഗം ചെയ്യണമെന്നാണ്, അല്ലാതെ മനുഷ്യൻ തീയിൽ ചാടണമെന്നല്ല. അതിനാൽ ഓരോ ഉദ്യോഗസ്ഥനും ഈ ചിന്താഗതിയോടെ ഓരോ ആതിഥേയനും തങ്ങളുടെ അതിഥി സൽക്കാര കർത്തവ്യം നിർവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതാണ്. അവരോട് നല്ല സ്വഭാവം കാണിക്കേണ്ടതാണ്. ഇതിനിടയിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ശ്രദ്ധിക്കരുത്. കാരണം കർത്തവ്യം നിറവേറ്റാൻ എന്തായാലും ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ലങ്കർഖാനയിലെ ഇൻചാർജിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതിഥികൾ ധാരാളം എത്തിയിട്ടുണ്ട്. ഇവരിൽ ചിലരെ താങ്കൾക്കറിയാം, ചിലരെ താങ്കൾക്കറിയുകയില്ല. അതുകൊണ്ട് എല്ലാവരെയും ആദരിക്കണമെന്ന വിചാരത്തോടെ സൽക്കരിക്കുന്നതായിരിക്കും ഉത്തമം. അതിഥികളെ എല്ലാം ഒരേ നിലയിൽ കണ്ടുകൊണ്ട് ഓരോരുത്തരെയും ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുക. തണുപ്പ് കാലമാണെങ്കിൽ ചായ കുടിപ്പിക്കുക. ആർക്കും വിഷമമുണ്ടാകരുത്. പറഞ്ഞു, അതിഥികളെ നല്ലവണ്ണം നോക്കുന്നത് കൊണ്ട് താങ്കളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണുള്ളത്. ഇപ്പോൾ ജമാഅത്ത് ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭാരവാഹികളും ഉദ്യോഗസ്ഥന്മാരും സദുദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവരെ എല്ലാവരെയും നല്ലവണ്ണം സേവിക്കുക. ഏതെങ്കിലും വീട്ടിൽ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നെങ്കിൽ തീ കായാനുള്ള വിറകോ കരിയോ സംഘടിപ്പിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പണക്കാരൻ ആരാണ്, പാവപ്പെട്ടവൻ ആരാണ്, ആരാണ് നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ളത്, അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ചതാരാണ് എന്നൊന്നും നോക്കാതെ അതിഥികളെ സൽക്കരിക്കേണ്ടത് നമ്മുടെ നിർബന്ധ കടമയാണ്. ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചില സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ആ മാതൃക നാം എപ്പോഴും ജീവസുറ്റതാക്കി നിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഫലമെടുക്കുന്നവരാകാൻ അള്ളാഹു വീണ്ടും നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതിഥികളെ സൽക്കരിക്കാനും അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കരസ്ഥമാക്കാനും സന്ദർഭം ലഭിക്കുകയാണ്. അതിനാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നന്ദി വികാരത്തോടെയും പൂർണ്ണ ആത്മാർത്ഥതയോടെയും അതിഥികളെ സൽക്കരിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കുക. പല പ്രവർത്തന വിഭാഗങ്ങളുമുണ്ട്. ഓരോ വിഭാഗത്തിനും ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചിട്ടുണ്ട്. താമസ സൗകര്യം ഏർപ്പാടാക്കുക, യാത്രാ സൗകര്യം ചെയ്യുക, വെള്ളം വിതരണം ചെയ്യുക, ഭക്ഷണം വൃത്തി തുടങ്ങിയ ഒരുപാട് വിഭാഗമുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ചുമതലകളുണ്ട്. ചുമതലകൾ വഹിക്കുന്ന ഓരോരുത്തരും അതിഥികളുമായി ബന്ധപ്പെടേണ്ടി വരുന്നവരാണ്. അതിനാൽ എപ്പോഴും ഉത്കൃഷ്ട സ്വഭാവത്തോടെ അവരോട് പെരുമാറേണ്ടതാണ്. അവർ പറയുന്നത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. തെറ്റിദ്ധാരണ കാരണത്താൽ അതിഥികളിൽ നിന്ന് ചിലപ്പോൾ കയ്യേറ്റവും ഉണ്ടാകാം. എന്നാലും ഉദ്യോഗസ്ഥന്മാർ അത് ക്ഷമിക്കേണ്ടതാണ്. ചിലപ്പോൾ ചില സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത നാടുകളിൽ നിന്ന് അതിഥികൾ വരും, അല്ലെങ്കിൽ വിവിധ രീതികളിൽ ജീവിക്കുന്നവരും വന്നെത്തും. ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല, അത് മനഃപൂർവ്വമായിരിക്കില്ല. ചില സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും അവർക്കറിയില്ല. ഉദാഹരണത്തിന് ടോയ്ലറ്റ്. അതിഥികൾ വന്നു, എല്ലാം വൃത്തികേടാക്കി പോയി എന്ന് പറയുന്നതിന് പകരം അത് സ്വയം വൃത്തിയാക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഒരാ മുസ്ലിം വന്നതും കിടക്ക വൃത്തികേടാക്കി പോയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ടത് കഴുകി വൃത്തിയാക്കിയതുമൊക്കെ അയാൾ ഒരു അതിഥിയായ ഒറ്റ കാരണത്താലാണ്. ഈ മാതൃകയനുസരിച്ച് നാം പ്രവർത്തിക്കണം. ക്ഷമയോടും സഹിഷ്ണുതയോടും നല്ല സ്വഭാവത്തോടും കൂടി ഓരോരുത്തരോടും പെരുമാറുക. നെറ്റി ചുളിക്കാതെ കടമകൾ നിറവേറ്റുക. ഓരോ ഉദ്യോഗസ്ഥനും വേണ്ട പ്രധാന കാര്യം ക്ഷമയും സഹിഷ്ണുതയും ഉത്കൃഷ്ട സ്വഭാവവുമാണ്. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. പ്രാർത്ഥന കൂടാതെ നിങ്ങളുടെ ഒരു പണിയും നടക്കുകയില്ല. ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ജോലിക്കിടയിൽ നമസ്കാരത്തിലേക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നല്ല നിലയിൽ പ്രവർത്തിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു തരത്തിലുള്ള നീരസവും ഉണ്ടാകാതിരിക്കട്ടെ. അതിഥികൾ നിങ്ങളിലും നിങ്ങൾ അതിഥികളിലും തൃപ്തരായിരിക്കട്ടെ. മഴ കാരണത്താൽ ചില ആശങ്കയുണ്ട്, ചില കാര്യങ്ങളിൽ അതുകൊണ്ട് പ്രയാസങ്ങളുണ്ടാവും. അതിനാൽ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. മഴ നമ്മുടെ ഒരു പ്രവൃത്തിയിലും തടസ്സമാകാതിരിക്കട്ടെ. ഇന്ന് 20-25 മിനിറ്റ് താമസിച്ചിട്ടാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്. ഞാൻ മഴ കാരണത്താൽ സാധാരണ ഇറങ്ങുന്നതിനേക്കാൾ 5-6 മിനിറ്റ് മുമ്പേ പുറപ്പെട്ടിരുന്നു. റോഡ് ബ്ലോക്കായി, പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു, ട്രാഫിക് ജാമായി, അതുകൊണ്ട് ഇവിടെ എത്താൻ താമസം നേരിട്ടു. ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഹദീഖത്തുൽ മഹദിയിൽ ഇളകിയ മണ്ണാണുള്ളത്. അവിടെ പല ബുദ്ധിമുട്ടുകളും മഴ വന്നാലുണ്ടാവും. പല വിഭാഗക്കാർക്കും അവരുടെ ചുമതലകൾ നിറവേറ്റാൻ പ്രയാസമാകും. അതുകൊണ്ട് ദുആ ചെയ്യുക, അള്ളാഹു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരുമാറാകട്ടെ, എല്ലാ തടസ്സങ്ങളും അകറ്റുമാറാകട്ടെ, അതിഥികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു ദുആയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാന്റെ അവസ്ഥ നിത്യവും വഷളായിക്കൊണ്ടിരിക്കുന്നുവെന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ഇതുവരെ നൂറുകണക്കിന് ആളുകൾ വധിക്കപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിം മുസ്ലിമിനെയാണ് കൊല്ലുന്നത്. മുസ്ലിം മുസ്ലിമിനെ കൊന്നാൽ അവൻ മുസ്ലിം അല്ലെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ഖുർആനിലും കൊലപാതകികൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. അവർക്ക് ശാപവും ശിക്ഷയും നരകവുമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അള്ളാഹു കരുണ ചൊരിയുമാറാകട്ടെ, അവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ, രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ. കാരണം ഇങ്ങനെ ആഭ്യന്തര കലഹമുണ്ടാകുമ്പോൾ പുറമേയുള്ള ശത്രുക്കൾക്ക് അതിൽ നിന്ന് ഫലമെടുക്കാൻ അവസരം കിട്ടുന്നു. അള്ളാഹു എല്ലാവരെയും രാജ്യത്തെയും കാത്തുസൂക്ഷിക്കുമാറാകട്ടെ. യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ഇവരിലും അവൻ
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.